പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കാനുള്ള ഒരുക്കമായി രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നമ്മൾ അയവിറക്കുകയാണ്. മരണത്തിൽ നിന്ന് മോചനം തേടുന്ന മനുഷ്യൻ, ഹൃദയത്തിൽ ആത്യന്തികമായ ശാന്തിയും സമാധാനവും തേടുന്ന മനുഷ്യൻ, ജീവിതപാതയിൽ പ്രകാശം തേടുന്ന മനുഷ്യൻ എന്നും പ്രാർത്ഥിക്കുന്നു, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ, മരണത്തിൽ നിന്ന് അമർത്യതയിലേക്ക് നയിക്കണമേ, മരണമില്ലാത്തൊരു ജീവൻ നൽകി സത്യത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്, ജീവനിലേക്ക്, പ്രകാശത്തിലേക്ക് നയിക്കണമേ. ഈ പ്രാർത്ഥനയാണ് ലോക ജനതകൾ മുഴുവനും എന്നും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം തന്നെ മറുപടി കൊടുത്തു, മറുപടി കൊടുക്കും എന്നും, അത് ഒരു രക്ഷകനെ അയച്ചുകൊണ്ടായിരിക്കും മറുപടിയെന്ന് പല മതങ്ങളിലും വിശ്വാസമുണ്ടായിരുന്നു. ഈ വിശ്വാസം ഏറ്റവും കൂടുതൽ വ്യക്തമായി തെളിഞ്ഞു വന്നത് ഇസ്രായേൽക്കാരിലാണ്, യഹൂദ മതത്തിലാണ്. അവർ മതഗ്രന്ഥമായി, വിശുദ്ധ ഗ്രന്ഥമായി സ്വീകരിച്ച ബൈബിളിലാണ്. ഇന്ന് ബൈബിളിനെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ലിഖിത രൂപത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് ബൈബിൾ. ബൈബിളിന് രണ്ട് ഭാഗമാണ് നമുക്കറിയാം. ക്രൈസ്തവർ പഴയ നിയമമെന്നും യഹൂദർ ബൈബിളെന്നും വിശേഷിപ്പിക്കുന്ന ഒന്നാം ഭാഗം, അത് മുഴുവനും പ്രതീക്ഷകളുടേതാണ്, ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. ബൈബിൾ പൊതുവെയുള്ള എഡീഷനിൽ ഉൽപ്പത്തി മുതൽ മലാഖിയുടെ പുസ്തകം വരെ, ചരിത്ര ഗ്രന്ഥങ്ങൾ, പ്രബോധന ഗ്രന്ഥങ്ങൾ അഥവാ ജ്ഞാന ഗ്രന്ഥങ്ങൾ, പ്രവാചകഗ്രന്ഥങ്ങൾ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് ബൈബിളിൽ 46 പുസ്തകങ്ങൾ പഴയ നിയമമെന്ന് വിശേഷിപ്പിക്കും. ഇതെല്ലാം ഒരു ഒരുക്കത്തിൻ്റെ, ഒരു വാഗ്ദാനത്തിൻ്റെ അവതരണങ്ങളാണ്. രണ്ടാമത്തെ ഭാഗം പുതിയ നിയമമെന്ന് വിശേഷിപ്പിക്കുന്നു. അത് മത്തായി എഴുതിയ സുവിശേഷം മുതൽ വെളിപാട് പുസ്തകം വരെ 27 പുസ്തകങ്ങൾ, ഇങ്ങനെ 46, 27, 73 പുസ്തകങ്ങൾ. ആദ്യ ഭാഗം വാഗ്ദാനങ്ങളുടെയും പ്രതീക്ഷകളുടേതുമാണ്. രണ്ടാം ഭാഗം ഈ പ്രതീക്ഷകളുടെയും വാഗ്ദാനങ്ങളുടെയും പൂർത്തീകരണം അവതരിപ്പിക്കുന്നു. ബൈബിളിനെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു, ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. കത്തോലിക്കാ സഭയുടെ ബൈബിളിനെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ പ്രബോധനം, രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് പുറപ്പെടുവിച്ച ദേയി വെർബും അഥവാ ദൈവാവിഷ്കരണം എന്ന രേഖയിൽ കാണാം. അവിടെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട് എന്താണ് ബൈബിൾ. ദൈവം സ്വയം വെളിപ്പെടുത്തുകയാണ് ലിഖിത രൂപത്തിൽ. ആ ലിഖിത രൂപത്തിൽ വെളിപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു, ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നു അഥവാ തൻ്റെ പദ്ധതി. ആരാണ് ദൈവം, എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി, ആരാണ് ദൈവം, എന്താണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് നമുക്ക് ആധികാരികമായി വെളിപ്പെടുത്തി തരുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. 73 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ബൈബിൾ. ദൈവം സ്വയം വെളിപ്പെടുത്തുന്നതിൻ്റെയും തൻ്റെ പദ്ധതി വെളിപ്പെടുത്തുന്നതിൻ്റെയും ലക്ഷ്യമൊന്നേയുള്ളൂ, എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുക, എല്ലാവരെയും ദൈവിക ജീവനിൽ പങ്കുകാരാക്കുക. ഇങ്ങനെ ഈ ആത്യന്തികമായ ലക്ഷ്യത്തോടു കൂടിയാണ് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ബൈബിളിൽ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആദ്യമേ തന്നെ എടുത്തു പറയും എന്താണ് മനുഷ്യൻ അനുഭവിക്കുന്ന തിന്മകളുടെ എല്ലാം കാരണം. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാന വിഷയമാക്കിയതാണ് മനുഷ്യൻ നേരിടുന്ന വലിയ അത്യാഹിതങ്ങൾ, തിന്മകൾ. മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ പ്രതീക്ഷകളെയും ഉന്മൂലനം ചെയ്യുന്ന മരണമെന്ന യാഥാർത്ഥ്യം, മനുഷ്യഹൃദയത്തിൽ കുമിഞ്ഞുകൂടുന്ന ദുഃഖത്തിൻ്റെയും അതുപോലെ തന്നെ വിദ്വേഷത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ, എന്താണ് ഇതിന് കാരണം? ഇതിന് എടുത്തു കാണിക്കുന്ന ബൈബിൾ നൽകുന്ന വിശദീകരണമുണ്ട്. ദൈവം സൃഷ്ടിച്ചതല്ല ഇതൊന്നും, ദൈവം നൽകിയതുമല്ല. ദൈവമല്ല മരണം സൃഷ്ടിച്ചത്, ദൈവമല്ല മനുഷ്യഹൃദയത്തിൽ വിദ്വേഷം നിറച്ചത്, ദൈവമല്ല മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദുഃഖം നിറച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലും സദൃശ്യത്തിലുമാണ്. എന്നും തന്നോടുകൂടി ആയിരിക്കാൻ, തൻ്റെ ജീവിതത്തിൽ പങ്കുചേരാൻ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. തൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ കാണും. രണ്ടാമത്തെ അധ്യായത്തിൽ പറയും അത് തന്നെ, ആ സൃഷ്ടിതൻ്റെ വിവരണം മറ്റൊരു രീതിയിൽ. ദൈവം ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ മെനഞ്ഞെടുത്തു, അവന് നാസാരന്ധ്രങ്ങളിലേക്ക് ജീവൻ്റെ ശ്വാസം നിശ്വസിച്ചു, അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു. ഈ ജീവനുള്ളവനായിത്തീർന്ന മനുഷ്യനെ ദൈവം കിഴക്കൊരു തോട്ടത്തിലാക്കി പറുദീസായിൽ. അവൻ ആവശ്യമായതെല്ലാം നൽകി. വളരെ വ്യക്തമായൊരു ചിത്രമാണ്. ദൈവത്തോടൊന്ന് ചായരിക്കുക, ദൈവത്തിൻ്റെ ജീവൻ കൊണ്ട് ജീവിക്കുക, അതൊരിക്കലും അസ്തമിക്കാത്ത ജീവനായിരിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാണ്, നിത്യമായി സന്തോഷിക്കാൻ വേണ്ടിയാണ്, തന്നോടുകൂടി ആയിരിക്കാൻ വേണ്ടിയാണ്. പരസ്പരം വിദ്വേഷം പുലർത്താനോ പടവെട്ടി മരിക്കാനോ വേണ്ടിയല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യനെ പരസ്പരം ശത്രുക്കളായിട്ടല്ല സൃഷ്ടിച്ചത്. അവനിണയും തുണയുമായി സ്നേഹം പങ്കുവെച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഈ ഭൂമി മുഴുവനും സ്നേഹം കൊണ്ട്, ദൈവത്തിൻ്റെ പ്രതിച്ഛായ കൊണ്ട്, മുഖം കൊണ്ട് നിറയ്ക്കാൻ, അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇതാണ് ബൈബിൾ നമുക്ക് നൽകുന്ന ചിത്രം. പറുദീസ, പരസ്പരമുള്ള ഐക്യത്തിൻ്റെ, ആ ദൈവത്തോടും ഉള്ള മനുഷ്യൻ്റെ ഐക്യം. മനുഷ്യൻ ദൈവത്തോടൊന്ന് ചായരുന്നു എന്നാണ് പറയുന്നത്. അവർ സായാഹ്നത്തിൽ ഒരുമിച്ച് ഉലാത്തുമായിരുന്നു, ഒരുമിച്ച് നടക്കുമായിരുന്നു. പറുദീസ ഇതൊരു പ്രതീകമാണ്. രാജാവ് തൻ്റെ പ്രജകളോട് നടക്കുന്നത് പോലെ ദൈവം തൻ്റെ പുത്രനായി മനുഷ്യനായി മനുഷ്യനെ സ്വീകരിച്ച് ആ മനുഷ്യനോടുകൂടി വസിക്കുന്നു. പറുദീസ ദൈവത്തോടുള്ള ഐക്യത്തിൽ കഴിയുകയാണ്. പുരുഷനും സ്ത്രീയും പരസ്പരം ഇണയും തുണയുമായി ശരീരത്തിൻ്റെ ഭാഗമായി, ഇതെൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും മജ്ജയിൽ നിന്നുള്ള മജ്ജയുമായി ഒരേ ശരീരം, ഒരേ ശരീരത്തിൻ്റെ ഭാഗമായി പരസ്പരം ഐക്യത്തിൽ, ഞാൻ നീ എന്ന ഭാവത്തിൽ ഐക്യത്തിൽ കഴിയുന്നവർ. അതുപോലെ തന്നെ പ്രപഞ്ചത്തോടും പൂർണ്ണമായ ഐക്യത്തിൽ കഴിയുന്നവനാണ് മനുഷ്യൻ. തന്നോട് തന്നെ അവൻ നഗ്നനായിരുന്നു, പക്ഷേ ലജ്ജ തോന്നിയിരുന്നില്ല. തൻ്റെ ശരീരത്തെ, തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്നൊരവസ്ഥയായിരുന്നു മനുഷ്യൻ്റേത്. ഇതാണ് ആദ്യത്തെ അധ്യായങ്ങളിൽ ദൈവം വരച്ചു കാട്ടുന്ന മനുഷ്യൻ്റെ ചിത്രം. പരസ്പരം ഐക്യത്തിൽ കഴിയുന്നു, പ്രപഞ്ചത്തോടും ദൈവത്തോടും തന്നോട് തന്നെയും ഐക്യത്തിൽ കഴിയുന്നു. ഈ വലിയ ഐക്യം, ഹാർമണി എന്ന് പറയും, ഈ ഐക്യത്തെയാണ് പറുദീസ അഥവാ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുക. പക്ഷേ എങ്ങനെയോ ഇത് നഷ്ടപ്പെട്ടു പോയി. എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയതല്ല, എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ അധ്യായത്തിൽ വരച്ചു കാട്ടുന്ന ചിത്രം. അകന്നുപോകുന്ന മനുഷ്യൻ, ദൈവത്തിന് പകരം സ്വന്തം ഹിതത്തെ തിരഞ്ഞെടുക്കുന്ന മനുഷ്യൻ, ദൈവഹിതത്തിന് പകരം സ്വന്തം ഹിതത്തെ, ദൈവത്തെ അംഗീകരിക്കുന്നത് എന്തോ കുറവായി കരുതി ദൈവത്തിന് തുല്യനാവാൻ ശ്രമിക്കുന്നതിലൂടെ അഹങ്കാരം, അഹമെന്ന ഭാവം ഉള്ളിൽ കുമിഞ്ഞുകൂടി ദൈവത്തെ നിഷേധിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്നും പരസ്പരവും അകന്നു പോവുകയായി. ഇങ്ങനെ പാപം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ എന്താണ് ഈ തിന്മയുടെ എല്ലാം അടിസ്ഥാന കാരണമെന്ന് ബൈബിൾ എടുത്തു പറയുന്നുണ്ട്. ഇതിൻ്റെ കാരണം ദൈവമല്ല, മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചതാണ്. ദൈവത്തെ അംഗീകരിക്കാതെ, ദൈവത്തെ ദൈവമായി സ്വീകരിക്കാതെ, ദൈവത്തിൻ്റെ ഹിതം ജീവിതത്തിൻ്റെ മാനദണ്ഡമായി കണക്കാക്കാതെ, ഞാനാണ് ദൈവമെന്ന്, എൻ്റെ ഹിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചിന്തിച്ച മനുഷ്യൻ ദൈവത്തെ തിരസ്കരിച്ചു, ദൈവത്തെ ധിക്കരിച്ചു, അവിടുത്തെ പ്രമാണത്തിന് വിരുദ്ധമായി സ്വന്തം ഹിതത്തെ സ്വീകരിച്ചു. അതോടുകൂടി മനുഷ്യൻ അകന്നുപോവുകയാണ്. ഇങ്ങനെ അകന്നുപോയതാണ് ഈ തിന്മയുടെ എല്ലാം അടിസ്ഥാന കാരണം എന്ന് പറയും. ഈ അകന്നുപോയ മനുഷ്യനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അധ്യായം മുതൽ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനം വരെ കാണുന്നത് ഈ ദൈവം മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ചിത്രമാണ്. ഇങ്ങനെ തന്നിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ, ജീവനിലേക്ക്, നന്മയിലേക്ക്, സന്തോഷത്തിലേക്ക്, നിത്യമായ സമാധാനത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാനായിട്ട് ദൈവം രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് രക്ഷാകര പദ്ധതി. ആ രക്ഷാകര പദ്ധതിയാണ് ബൈബിളിൽ ആദ്യ ഭാഗത്ത് വാഗ്ദാനമായും രണ്ടാം ഭാഗത്ത് പുതിയ നിയമത്തിൽ പൂർത്തീകരണമായും അവതരിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം തന്നെ മുൻകൂട്ടി അറിയിച്ചു, ഈ മനുഷ്യന് രക്ഷ നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനങ്ങളുടെ ഒരു നിര തന്നെ ബൈബിളിലുണ്ട്. അപ്പോഴേ ബൈബിള് വാഗ്ദാനമാണ്, അതേസമയം വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണവുമാണ്. പ്രവചനവും പൂർത്തീകരണവുമെന്ന്, വാഗ്ദാനവും അതിൻ്റെ സാക്ഷാത്കാരവുമെന്ന് ബൈബിളിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ബൈബിളിലെ വാഗ്ദാനങ്ങളെക്കുറിച്ച് യേശു തന്നെ പറയുന്നുണ്ട്. ധാരാളം വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട്. അതിൽ യേശു തന്നെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതിലൊന്നാണ് ഞാൻ ആദ്യമേ വായിച്ചത്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ, അത് ഞായറാഴ്ചയായിരുന്നു, യേശുവിൻ്റെ മരണം കഴിഞ്ഞതിൻ്റെ ഞായറാഴ്ച. അന്ന് രാവിലെ ശവകുടീരത്തിലേക്ക് പോയ സ്ത്രീകൾ ശവകുടീരം തുറന്നു കിടക്കുന്നതായി കണ്ടു. യേശുവിൻ്റെ ശരീരം അവിടെ കാണാൻ സാധിച്ചില്ല. അവർ മടങ്ങി വന്നു, ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാർ പോയി നോക്കി, അവരും മനസ്സിലാക്കി ശവകുടീരം തുറന്നു കിടക്കുന്നു, യേശുവിനെ കണ്ടില്ല. ശരീരം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയതായിരിക്കും എന്ന് വിചാരിച്ചു. യേശുവിൻ്റെ ദർശനമുണ്ടായത് സ്ത്രീകൾ പറഞ്ഞെങ്കിലും അതും ശിഷ്യന്മാർ വിശ്വസിക്കാൻ തയ്യാറായില്ല. എല്ലാം അവസാനിച്ചു എന്ന് കരുതി നിരാശപ്പെട്ട്, ഇനി എല്ലാം അർത്ഥശൂന്യമാണ്, തുടങ്ങിയെടുത്തേക്ക് തന്നെ തിരിച്ചു പോയേക്കാം എന്ന് കരുതി നിരാശരായി ഭഗ്നാശരായി പരസ്പരം തർക്കിച്ചും വാദിച്ചും കൊണ്ടുപോകുന്ന നമ്മൾ ആനവദനരായ രണ്ട് ശിഷ്യന്മാർ, ക്ലെയോപ്പാസും സ്നേഹിതനും, അവർ ജെറൂസലത്ത് നിന്ന് എമ്മാവൂസിലേക്ക് പോവുകയാണ്. ആ യാത്രാമധ്യേ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ വഴിമധ്യേ തർക്കിക്കുന്നത് ചോദിച്ചു. അവർ നിങ്ങളുടെ അനുഭവങ്ങളെല്ലാം പറഞ്ഞു. അവൻ ഒരു പ്രവാചകനായിരുന്നു, ഇവനാണ് ഞങ്ങൾക്ക് ഇസ്രായേലിനെ രക്ഷിക്കുന്ന നിങ്ങൾ വിചാരിച്ചിരുന്നു, പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ദിവസങ്ങൾ മൂന്നായി, അപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് നിരാശരായി കഴിയുന്നവരോട് യേശു ചോദിക്കുകയാണ്. യേശുവാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല. ഒരു അപരിചിതൻ എന്ന രീതിയിലാണ് യേശു അവരെ സമീപിച്ചത്. അവരുടെ ദുഃഖവും അവരുടെ ആശാഭംഗങ്ങളും എല്ലാം വിവരിച്ച് കഴിഞ്ഞപ്പോൾ യേശു തന്നെ അവരോട് ചോദിക്കുന്നു ആ ചോദ്യം. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ചു മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? യേശുവിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്നും ഇതെല്ലാം പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും യേശു തന്നെ അവരെ അനുസ്മരിപ്പിക്കുകയാണ്. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? പിന്നീട് അവൻ ചെയ്യുന്നതാണ് ശ്രദ്ധേയം. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ തുടങ്ങി എല്ലാ വിശുദ്ധ ലിഖിതങ്ങളും. ബൈബിളിനെ മൂന്ന് ഭാഗമായി തിരിച്ചാണ് യഹൂദർ കണക്കാക്കിയിരുന്നത്. ടനാഖ് എന്ന് പറയും, ടി എന്ന് പറഞ്ഞാൽ തോറ, നിയമം എന്ന് പറയും, മോശയുടെ നിയമം അഥവാ പ്രബോധ, മോശയുടെ നിയമങ്ങൾ എപ്രകാരം ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ. പഞ്ചഗ്രന്ഥമെന്നോ പെൻറ്റാറ്റ്യൂക്ക് അഥവാ തോറ എന്ന് വിശേഷിപ്പിക്കുന്ന മോശയുടെ പുസ്തകങ്ങൾ. രണ്ടാമത്തേത് നബീം എന്ന് പറയും, പ്രവാചകന്മാർ. ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു, പ്രവാചകന്മാരിലൂടെ സ്വയം വെളിപ്പെടുത്തി, തോറ നബീം. മൂന്നാമത്തേത് ഖെത്തുബിം അഥവാ ലിഖിതങ്ങൾ, അതിനെ ജ്ഞാനഗ്രന്ഥങ്ങളെന്നും പ്രബോധന ഗ്രന്ഥങ്ങളെന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇപ്പോഴ് മോശയുടെ പുസ്തകങ്ങൾ, പ്രവാചകങ്ങൾ, ലിഖിതങ്ങൾ, ഈ ലിഖിതങ്ങളെ ചിലപ്പോൾ സങ്കീർത്തനങ്ങളെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ കാണും, ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 44 വാക്യം ഇപ്രകാരമാണ് പറയുക. അവൻ അവരോട് പറഞ്ഞു, ഇതെല്ലാ ശിഷ്യന്മാരോടും കൂടിയാണ് ഉത്ഥാനത്തിൻ്റെ ദിവസം, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടിയായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ബൈബിൾ മുഴുവനും തന്നെക്കുറിച്ചാണ് പറയുന്നത് എന്ന് യേശു അവരെ പഠിപ്പിക്കുക. മൂന്ന് വാക്യ കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുകയാണ്, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും. മോശയുടെ നിയമം തോറ അഥവാ പഞ്ചഗ്രന്ഥം, പ്രവാചകന്മാർ 18 പുസ്തകങ്ങളാണ്. യേശയ്യാ മുതൽ മലാഖി വരെയുള്ള പ്രവാചക ഗ്രന്ഥങ്ങളിൽ 18 പുസ്തകങ്ങളുണ്ട്. പിന്നീട് ജ്ഞാനഗ്രന്ഥങ്ങൾ, സങ്കീർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ജ്ഞാനഗ്രന്ഥങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ പഴയ നിയമം മുഴുവനും തന്നെക്കുറിച്ച് പറയുകയായിരുന്നു എന്ന് യേശു ശിഷ്യന്മാരെ അനുസ്മരിപ്പിക്കുന്നു. യേശു ഇപ്രകാരം ബൈബിൾ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ശിഷ്യന്മാർക്കത് മനസ്സിലായി. അതാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശു അപ്പം മുറിച്ചപ്പോൾ യേശുവിനെ മനസ്സിലാക്കുകയും അതിവേഗം സന്തോഷത്തോടെ തിരിച്ചു പോവുകയും ചെയ്തു ജെറൂസലമിലേക്ക്. അവർ ഇപ്രകാരമാണ് പറയുന്നത്, വഴിയിൽ വെച്ച് 24:32 വാക്യം ലൂക്കായുടെ സുവിശേഷം. വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? യേശു ബൈബിൾ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ, വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഹൃദയം ജ്വലിച്ചു. അതുതന്നെ വീണ്ടും പറയും 24:45 വാക്യത്തിൽ, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പഠനം മാത്രം പോരാ, വായന മാത്രം പോരാ, ദൈവം ഹൃദയം തുറന്നു തരണം. പഴയ നിയമത്തിൽ കാണുന്ന കാര്യങ്ങൾ യേശുവിൽ പൂർത്തിയായ പ്രവചനങ്ങളായി മനസ്സിലാക്കണമെങ്കിൽ, അഥവാ യേശു ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, യേശുവിൻ്റെ വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഹൃദയം തുറന്നു കിട്ടണം. ദൈവം തന്നെ ഹൃദയം തുറന്നു തന്നെങ്കിലേ സത്യം ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും സത്യം ഗ്രഹിക്കാൻ സാധിക്കാത്ത വിധം ഹൃദയം അടഞ്ഞു പോകാറുണ്ട്. അതിനെക്കുറിച്ച് പലപ്പോഴും ബൈബിളിൽ കാണും. ഹൃദയം മന്ദീഭവിച്ചവരെ എന്നാണ് അവരെ വിശേഷിപ്പിച്ചത്. പ്രവാചകന്മാർ പറഞ്ഞത് മനസ്സിലാക്കാൻ സാധിക്കാത്തതും ഹൃദയം മന്ദീഭവിച്ചു പോയി. ഇപ്പോഴത്തെ പ്രവാചകന്മാർ യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശു പലതവണ അത് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: മനുഷ്യപുത്രൻ എഴുതപ്പെട്ടതുപോലെ പോകുന്നു. മനുഷ്യപുത്രൻ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടതുപോലെ പോകുന്നു. ഒറ്റിക്കൊടുക്കാൻ പോകുന്ന ശിഷ്യനെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു അത്. ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പോൾ യേശുവിൽ സംഭവിച്ചതെല്ലാം ആകസ്മികമായി സംഭവിച്ച കാര്യങ്ങളല്ല. ചരിത്രത്തിൻ്റെ അനിവാര്യതയായിട്ടോ പെട്ടെന്നുണ്ടായ ആകസ്മികമായ സംഭവങ്ങളായിട്ടോ ഒന്നും അതിനെ കണക്കാക്കുക. യേശുവിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങൾ മുഴുവനും ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. അത് രഹസ്യമായി വെച്ചിരിക്കുക മാത്രമല്ല, ദൈവം മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴേ യേശു വരാൻ പോകുന്ന രക്ഷകനെക്കുറിച്ച്, അവൻ്റെ ജനനത്തെക്കുറിച്ച്, അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവൻ്റെ മരണത്തെയും ഉത്ഥാനത്തെയും അതിനുശേഷമുള്ള മഹത്വീകരണത്തെയും കുറിച്ച് ദൈവം മുൻകൂട്ടി അറിയിച്ചിരുന്നു. അപ്പോൾ പ്രവചനങ്ങൾ ബൈബിളിൽ കാണാം. ആ പ്രവചനങ്ങളാണ് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത്. യേശു തന്നെ വീണ്ടും പറയുന്നുണ്ട്. ലൂക്കാ എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം, ഉദാഹരണത്തിന് 21-ാമത്തെ വാക്യത്തിൽ, ലൂക്കാ എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലാണ് യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് ലൂക്ക നമ്മളോട് പറയുന്നത്. നസറത്തിലെ സിനഗോഗിൽ വെച്ച് യേശു നടത്തിയ ആദ്യത്തെ പ്രഭാഷണം, അതൊരു പ്രവചനം ഉദ്ധരിച്ചു കൊണ്ടായിരുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷം യേശു അവരോട് പറയുകയാണ്. അവരെല്ലാം ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. എന്താണ് ഇവൻ ചെയ്യാൻ പോകുന്നത്? എന്ത് അത്ഭുതമാണ് ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്? അഥവാ എന്താണ് ഇവൻ പറയാൻ പോകുന്നത്? ആകാംക്ഷയോടെ യേശുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടുന്ന ജനത്തോട് സിനഗോഗിൽ വെച്ച് യേശു പറഞ്ഞു, ലൂക്കാ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവെഴുത്ത് ഇന്ന് നിറവേറിയിരിക്കുന്നു. നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. അപ്പോൾ യേശു ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തിരുവെഴുത്തിൻ്റെ പൂർത്തീകരണമാണ്. നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ തർക്കത്തിൻ്റെ മധ്യത്തിലാണ് യേശു പ്രകാരം പറയുന്നത്: വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. യഹൂദ നേതാക്കന്മാരോടാണ് യേശു പറയുന്നത്. വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരോട്, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. എന്താ കാരണം? എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അത് ശരിയാണ്. യേശു ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കുന്നു, എന്നാൽ അതിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. ഒരു തർക്കത്തിൻ്റെ മധ്യത്തിൽ യേശു എടുത്തു പറയും, നിങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കുന്നു, വിശുദ്ധ ലിഖിതങ്ങളിൽ ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്നു, ആ വിശുദ്ധ ലിഖിതങ്ങൾ തന്നെയാണ് എനിക്ക് സാക്ഷ്യം നൽകുക. അപ്പോൾ യേശുവിൻ്റെ ജീവിതം മുഴുവനും വിശുദ്ധ ലിഖിതങ്ങൾക്ക് അനുസൃതമായിരുന്നു, അഥവാ വിശുദ്ധ ലിഖിതങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. 7-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ സ്വീകരിക്കുന്നവർ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് അവൻ പറഞ്ഞത് എന്ന് യേശു പറയും. അപ്പോഴേ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിർഗണിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങൾക്കനുസൃതമാണ്. അപ്പോഴേ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി മുൻകൂട്ടി പറഞ്ഞിരുന്നു വിശുദ്ധ ലിഖിതങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം, വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. എല്ലാം യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും വിശുദ്ധ ലിഖിതങ്ങൾക്കനുസൃതമാണ്. വിശുദ്ധ പൗലോസ് ബെറോയായിൽ ഇപ്രകാരം സുവിശേഷം പ്രസംഗിച്ചു. അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഇപ്രകാരമാണ് പറയുക. അപ്പസ്തോല പ്രവർത്തനം 17-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, അവർ അവിടെ എത്തി യഹൂദരുടെ സിനഗോഗിലേക്ക് പോയി. ഈ സ്ഥലത്തെ യഹൂദർ തെസലോണിക്കയിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു. പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുന്ന യഹൂദർ. അപ്പോൾ യേശുവിൽ സംഭവിച്ചതെല്ലാം വിശുദ്ധ ലിഖിതങ്ങൾക്ക് അനുസൃതമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്. ഇതായിരുന്നു തുടക്കത്തിൽ. പൗലോസ് തന്നെ തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങൾ, എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. എല്ലാം വിശുദ്ധ ലിഖിതങ്ങൾക്ക് അനുസൃതമാണ്, എല്ലാം വിശുദ്ധ ലിഖിതങ്ങൾക്ക് അനുസൃതം. അപ്പോൾ എന്തുകൊണ്ട് യേശുവിനെ ആളുകൾ സ്വീകരിച്ചില്ല? എന്തുകൊണ്ട് ബഹുഭൂരിഭാഗം യഹൂദരും യേശുവിനെ അന്ന് സ്വീകരിച്ചില്ല, ഇന്നും സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം തീർച്ചയായും ഉണ്ടാകാവുന്നതാണ്. എല്ലാം വിശുദ്ധ ലിഖിതങ്ങൾക്ക് അനുസൃതമാണ് സംഭവിച്ചതെങ്കിൽ ലിഖിതങ്ങൾ അറിയാവുന്നവർ എന്തുകൊണ്ട് യേശുവിനെ സ്വീകരിച്ചില്ല, എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ഇതിന് കാരണമുണ്ട്. അതിന് കാരണം ചരിത്രപരമായ വസ്തുതകൾ തന്നെയാണ്. ഒന്ന്, വിശുദ്ധ ലിഖിതങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. പ്രവചനങ്ങൾ എന്തിനെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പലപ്പോഴും വ്യക്തമാകണമെന്നില്ല. യേശുവിനെ കണ്ടവരും യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടവരും യേശു വിശ്വസിക്കാൻ തയ്യാറായില്ലല്ലോ. യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടത് പിശാചിൻ്റെ സഹായത്തോടുകൂടിയാണ് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. അപ്പോഴൊരു ഹൃദയത്തിന് തുറവി കിട്ടാതെ, ദൈവാത്മാവ് ഹൃദയം തുറന്നു കൊടുക്കാതെ പ്രവചനങ്ങൾ മനസ്സിലാക്കാൻ പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല. രണ്ടാമത്തെ കാര്യം, പ്രവചനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവാചകന്മാർ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കുമ്പോൾ അത് രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. പ്രവചനങ്ങളുടെ അർത്ഥങ്ങൾക്ക് രണ്ടു തലങ്ങളുണ്ട്. പ്രവാചകന്മാർ ആരോട് സംസാരിക്കുന്നോ ആ വ്യക്തികൾക്ക് പ്രസക്തമായ അടയാളങ്ങൾ ആ ഒരു തലമുണ്ട്, അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ തൊട്ടടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതാണ് പ്രവാചക വചനങ്ങളിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അത് പല അടയാളങ്ങളെക്കുറിച്ചും പ്രസക്തമാവും. ആ ഒരു തലത്തിൽ അർത്ഥമുണ്ട്. പ്രവാചകന്മാർ പലപ്പോഴും മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുന്നവരാവാം, പ്രത്യാശ കൊടുക്കുന്നവരാവാം. എല്ലാം ഇപ്പോൾ എനിക്ക് പ്രസക്തമായ കാര്യമായിരിക്കണം. ഇതാണ് ആദ്യ തലം. പക്ഷേ ഈ തലത്തിൽ നിന്നുകൊണ്ട് മാത്രം ചിന്തിക്കുമ്പോൾ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് പലതും മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. ഉദാഹരണത്തിന്, വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള ഇമ്മാനുവൽ പ്രവചനം, അതല്ലെങ്കിൽ സഹനദാസനെക്കുറിച്ചുള്ള പ്രവചനം, പലതും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോഴ് ഈ പ്രവചനങ്ങൾക്ക് രണ്ടാമതൊരു തലമുണ്ട്. സെൻസൂസ് പ്ലേനിയോർ എന്ന് വിശേഷിപ്പിക്കാറുള്ള കൂടുതൽ ആഴമേറിയ അർത്ഥങ്ങളുടെ തലം. ആ തലത്തിലാണ് മിശിഹായെ സംബന്ധിച്ച പ്രവചനങ്ങൾ പ്രസക്തമായിത്തീരുന്നത്. അപ്പോഴ് ഈ രണ്ടാമത്തെ തലം പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. അത് മനസ്സിലാവുന്ന യേശുവിൻ്റെ ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് ആദിമ ക്രൈസ്തവർ അഥവാ ശിഷ്യന്മാർ പഴയ നിയമം വായിച്ചു കിട്ടിയ ഉൾക്കാഴ്ചകൾ യേശുവിൽ ആരോപിക്കുകയായിരുന്നില്ല ചെയ്തത്. ചരിത്രത്തിൽ ഇപ്രകാരം, പഴയ നിയമത്തിൽ ഇപ്രകാരം എല്ലാം പറഞ്ഞിരിക്കുന്നു, അതെല്ലാം യേശുവിൽ പൂർത്തിയായി കാണണം എന്ന് വിചാരിക്കുകയല്ല. യേശുവിൻ്റെ യുദ്ധത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യേശുവിൻ്റെ കൂടെ ജീവിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്തവർ ആ യേശു സംഭവത്തിൻ്റെ വിശദീകരണം തേടി പഴയ നിയമത്തിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ട് യേശു തിരസ്കരിക്കപ്പെടുന്നു? ആരാണ് ഈ യേശു? എന്താണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്താണ് അവൻ്റെ മരണത്തിൻ്റെ കാരണം? എന്താണ് അവൻ്റെ ജീവിതത്തിലൂടെ സംഭവിച്ചത്? ഇവൻ ആരാണ്? ഇവൻ എന്താണ് നൽകുന്നത്? ഇങ്ങനെ യേശുവിനെയും പ്രത്യേകിച്ചും യേശുവിൻ്റെ മരണത്തെയും കുറിച്ചുള്ള ഒരു വിചിന്തനം, ധ്യാനമാണ് പഴയ നിയമത്തിലേക്ക് വരെ നയിക്കുക. യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ പഴയ നിയമത്തിലൂടെ കടന്നു പോയപ്പോൾ പ്രവചനങ്ങൾ അവർക്ക് സഹായകമായി. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്ന പഴയ നിയമമാണ്. അപ്പോൾ പഴയ നിയമം സാധാരണഗതിയിൽ വായിക്കുമ്പോൾ കിട്ടാതിരുന്ന ഉൾക്കാഴ്ചകൾ യേശുവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും വെളിച്ചത്തിൽ വായിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ നിന്നുള്ള വ്യാഖ്യാനം, വിശദീകരണം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ അർത്ഥം ഉൾക്കൊള്ളുന്നു. ഈ ഒരു അർത്ഥതലത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു മാനസാന്തരവും കൂടി ആവശ്യമാണ്, മനോഭാവത്തിലുള്ളൊരു മാറ്റം. ഉദാഹരണത്തിന്, പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ തറപ്പിച്ചു പറയുന്ന ഒരു കാര്യം, ദൈവം ഒരുവൻ മാത്രമാണ് എന്നതത്രേ. ഇസ്രായേല് കേൾക്കുക, നിൻ്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിയമാവർത്തന പുസ്തകം 6:4 ഷുമാ ഇസ്രായേൽ യാഹ്വേ എലോഹേനു യാഹ്വേ യഹാദ്. ഇസ്രായേല് കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരുവൻ മാത്രമാണ്. ഈ ഏകദൈവ വിശ്വാസികൾക്ക് മറ്റൊരു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. എന്തുകൊണ്ട് യേശു തിരസ്കരിക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് മുഖ്യമായ കാരണം ഇതാണ്. ഏകദൈവ വിശ്വാസം തന്നെ. തങ്ങൾ പരമ്പരാഗതമായി പഠിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന ആ സത്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് സ്വീകരിക്കാൻ യഹൂദർക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷേ യേശുവിൻ്റെ ജീവിതവും പ്രവർത്തനവും ഈ ഏകദൈവ വിശ്വാസത്തെ തന്നെ വിശകലനം ചെയ്യുന്നതാണ്, അഥവാ വിശദീകരിക്കുന്നതാണ്, കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുന്നതാണ്, വ്യാപിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഏകത്വം എന്ന് പറയുന്നത് ഒരു ഏകാഗിത്വമല്ല, അതൊരു ബഹുത്വമാണ്, അതൊരു സമൂഹമാണ്, ഒരു കൂട്ടായ്മയാണ്, മൂന്ന് വ്യക്തിത്വങ്ങളുടെ ഒരു കൂട്ടായ്മയാണെന്ന് പുതിയ നിയമത്തിലൂടെയാണ് പഠിക്കുക. അത് പരിശുദ്ധാത്മാവാണ് അവർക്ക് ഹൃദയം തുറന്നു കൊടുക്കുന്നത്. യേശു ആരാണെന്നും പരിശുദ്ധാത്മാവ് ആരാണെന്നും ഒക്കെ മനസ്സിലാവുന്നത് യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമാണ്. അപ്പോൾ യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും സാക്ഷികളായവർ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് വിധേയരായി തീർന്നവർ, പഴയ നിയമം വായിച്ചപ്പോൾ പുതിയ വെളിച്ചം അവർക്ക് കിട്ടി. ആ ഒരു വെളിച്ചത്തിലാണ് യേശുവിനെ ദൈവമായി, ദൈവപുത്രനായി, ദൈവത്തിൻ്റെ വചനമായി, രക്ഷകനായി, ജീവദായകനായി, പ്രകാശമായി ഒക്കെ വ്യാഖ്യാനിക്കാൻ സാധിച്ചത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ പഠനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ഒരു പ്രകാശം നമുക്ക് ആവശ്യമാണ്, ഒരു മനോഭാവം ആവശ്യമാണ്. അതില്ലാതെ പഴയ നിയമം വായിച്ചാൽ ഇന്നും മുഖത്ത് ഒരു ആവരണം കിടക്കുന്ന പൗലോസ് പറയുന്നത് പോലെയാണ്. അവരിപ്പോഴും വായിക്കുമ്പോൾ അവരുടെ മുഖത്തൊരു ആവരണം കിടക്കുകയാണ്, കാരണം സത്യം ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. ഏകദൈവ വിശ്വാസികൾക്ക് ത്രിത്വത്തിൽ വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. പക്ഷേ ത്രിത്വത്തിൽ വിശ്വസിക്കുന്നവർ ഏകദൈവ വിശ്വാസികളല്ല എന്നർത്ഥമില്ല. ആ ഏകത്വത്തെയും ത്രിത്വത്തെയും സംബന്ധിച്ചുള്ള യേശു ആരാണ് എന്നതിന് ഉള്ള വിശദീകരണം പഴയ നിയമത്തിൽ തുടങ്ങി പുതിയ നിയമത്തിൽ പൂർത്തിയാവുകയാണ്. ഇപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് അവഗ്രഥിക്കും, പഠിക്കും. അതിനുള്ളൊരു ഒരുക്കമായിരുന്നു ഇത്. ഇപ്പോൾ നമ്മൾ ഓർക്കണം, പഴയ നിയമം പഠിക്കുമ്പോൾ അത് പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഴയ നിയമത്തെക്കുറിച്ച് പറയാറുണ്ട്, പഴയ നിയമം പുതിയതിൽ പ്രകാശം കണ്ടെത്തുന്നു, പുതിയ നിയമം പഴയതിൽ ഒളിഞ്ഞു കിടക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ രക്ഷകനെ സംബന്ധിച്ച പ്രതീക്ഷകളാണ് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള പ്രകാശം നമുക്ക് ദൈവത്തോട് യാചിക്കാം. യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, യേശുവിനെ പ്രകാശമായി സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ, വചനം ഗ്രഹിക്കാൻ വേണ്ടി ഹൃദയം തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കാം. എമ്മാവോസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് യേശു വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചതുപോലെ നമ്മുടെ ഹൃദയവും വചനത്താൽ ദീപ്തമായി ജ്വലിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ദൈവമേ, ലോകത്തിൻ്റെ പ്രകാശമായ യേശുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. അങ്ങയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ മനസ്സിലാക്കാൻ, ആ വാഗ്ദാനങ്ങളെല്ലാം അങ്ങയിൽ പൂർത്തിയായതായി സ്വീകരിക്കാൻ, ജീവൻ്റെ നാഥനായി, ജീവൻ്റെ ഉറവിടമായി, പ്രകാശമായി, സത്യമായി അങ്ങയെ സ്വീകരിക്കാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ കടന്നു വന്ന് ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.